You're with SBS Radio. Find more great stories in your language at sbs.com.au.
പല സോഷ്യൽ മീഡിയ ഹാൻഡിൽസും ഉപയോഗിക്കുന്നവരാണ് നമ്മൾ മലയാളികൾ. ഇതിൽ പലതിലും ഫോട്ടോ ഷെയർ ചെയ്യുകയും ചെയ്യാറുണ്ട്. എന്നാൽ ഇങ്ങനെ ചെയ്യുമ്പോൾ ശ്രദ്ധിക്കുന്ന കാര്യങ്ങളെക്കുറിച്ച്, അതുപോലെ അതിൽ പതിയിരിക്കുന്ന അപകടങ്ങളെക്കുറിച്ച് നമ്മളോട് സംസാരിക്കുകയാണ് ന്യൂ സൗത്ത് വെയിൽസിലെ ഒരു പ്രൈവറ്റ് കൺസൾട്ടിംഗ് ഓർഗനൈസേഷനിൽ ഡിജിറ്റൽ സെക്യൂരിറ്റി കൺസൾട്ടിംഗ് ലീഡായ ജിജോ വർഗീസ്. ജിജോ, നമസ്കാരം. എസ് ബി എസിന്റെ ശ്രോതാക്കളോട് സംസാരിക്കാനായിട്ട് വന്നതിന് വളരെ നന്ദി.
Thank you, Amy. Appreciate that.
ആദ്യമായിട്ട് ചോദിക്കാനുള്ളത്, അടുത്ത ഇടയ്ക്കായിട്ട് സോഷ്യൽ മീഡിയയിൽ ഒത്തിരി പ്രചാരം നേടിയിട്ടുള്ള ഒന്നാണ് ഫേസ് ആപ്പ് എന്ന ആപ്പ് ഉപയോഗിച്ച് പ്രായമാകുമ്പോൾ നമ്മുടെ മുഖത്തിന് വരുന്ന മാറ്റങ്ങൾ പ്രകടമാകുന്ന ഫോട്ടോസ് ക്രിയേറ്റ് ചെയ്യാന്നത്. ഒത്തിരി പേര് അത് ഉപയോഗിക്കുകയും ചെയ്തു. പക്ഷെ അതിന്റെ പുറകെ തന്നെ നമ്മൾ കേട്ടു ഇൻഡിവിജ്വൽസിന്റെ, അതായത് നമ്മുടെ എല്ലാവരുടെയും പേഴ്സണൽ ഡാറ്റയ്ക്ക് ഒരു വലിയ സെക്യൂരിറ്റി ത്രെറ്റ് അല്ലെങ്കിൽ ഭീഷണിയാണ് ഇത് ഉണ്ടാക്കിയത് എന്ന്. ഇത് എത്രമാത്രം ശരിയാണ്?
അത് വളരെ ശരിയാണ്. ഫേസ് ആപ്പ് എന്ന് പറഞ്ഞൊരു സ്റ്റാർട്ടപ്പ്, റഷ്യൻ സ്റ്റാർട്ടപ്പ് കമ്പനി ചെയ്തത് ബേസിക്കലി ഒരു വളരെ സിമ്പിൾ ഒരു ആപ്പ് ക്രിയേറ്റ് ചെയ്തതാണ്. പക്ഷെ ആ ആപ്പിൽ കൂടെ നമ്മൾ ആ ആപ്പ് ഇൻസ്റ്റാൾ ചെയ്യുമ്പോൾ നമ്മൾ കൊടുത്തൊരു റൈറ്റ് ആണ് നമ്മുടെ ഫോണിലുള്ള ഫോട്ടോസ് എല്ലാം ആക്സസ് ചെയ്യാൻ പറ്റുമെന്നുള്ള റൈറ്റ് നമ്മൾ കൊടുത്തിട്ടുണ്ട്.
ഇപ്പൊ നമ്മൾ അതിലേക്ക് ഇടുന്ന ആ ഒരു ഫോട്ടോ മാത്രമല്ല, ആ ഫോണിലുള്ള എല്ലാ ഫോട്ടോസും അവർക്ക് ആക്സസ് ചെയ്യാൻ റൈറ്റോ? അങ്ങനെയാണോ?
അതെ, അത് നമ്മളിപ്പോ ആപ്പിളിനും ആ റൈറ്റ് കൊടുത്തിട്ടുണ്ട്. നമ്മളിപ്പോ പ്രൈവസി പോളിസി അവർ വായിക്കുവാണെങ്കിൽ ആ റൈറ്റ് നമ്മൾ ആപ്പിളിനും കൊടുത്തിട്ടുണ്ട്. ആ സെയിം പ്രൈവസി പോളിസി തന്നെയാണ് നമ്മൾ അതിൽ അക്സെപ്റ്റ് ചെയ്തത്. അപ്പോൾ ആ ആപ്പ് ഇൻസ്റ്റാൾ ചെയ്യുമ്പോൾ നമ്മളിപ്പോ ആ ആപ്പില് ഫോട്ടോ ആക്സസ് ചെയ്യാനായിട്ടുള്ള റൈറ്റ്സ് കൊടുക്കുകയാണെങ്കിൽ അപ്പോൾ ഏത് ഫോട്ടോവും അതിൽ ആക്സസ് ചെയ്യാൻ പറ്റും. അപ്പോ അതൊരു ജെനുവിൻ പ്രൈവസി കൺസേൺ ആണ്. ഫ്യൂച്ചറിൽ നമുക്ക് ഫേസ് ബേസ്ഡ് ഒതന്റിക്കേഷൻ സിസ്റ്റംസ് ആയിരിക്കും പുതിയ വരാൻ പോണത്. അത് ഓൾറെഡി ഇംപ്ലിമെന്റ് ആയിട്ടുണ്ട്. ഇപ്പൊ ഐഫോൺ ഒക്കെ നോക്കുവാണെങ്കിൽ ഫേസ് ബേസ്ഡ് ഒതന്റിക്കേഷൻ സിസ്റ്റമാണ്. ബയോമെട്രിക് ഡാറ്റ ആണ് നമ്മൾ ശരിക്കും കൊടുത്തിട്ടുള്ളത്. അപ്പോ ആ സ്കാംസ് ഒക്കെ വരാനായിട്ട് സാധ്യതയുണ്ട്.
ഓക്കെ, ഇപ്പൊ ഇങ്ങനെ പറയുമ്പോ തന്നെ ഇപ്പൊ ജിജോ ഒന്ന് ടച്ച് ചെയ്ത ഒരു കാര്യമുണ്ട്, ഫേഷ്യൽ റെക്കഗ്നീഷന്റെ ഒരു കാര്യം. ഇപ്പൊ നമ്മുടെ ഐഡന്റിറ്റി തന്നെ നമ്മുടെ മുഖമായി മാറിക്കൊണ്ടിരിക്കുന്ന ഒരു സിറ്റുവേഷൻ ആണ് നമ്മൾ കാണുന്നത് അല്ലെ. ഇപ്പം ഐഫോണില് പലരും ഒത്തിരി പേര് ഉപയോഗിക്കുന്നുണ്ട് ഐഫോണില് നമ്മള് ഫേസ് റെക്കഗ്നൈസ് ചെയ്ത് അത് വെച്ചിട്ട് ആ ഫോൺ തുറക്കുകയും അതിൽ നമ്മുടെ ബാങ്കിങ് പാസ്വേഡ് ഉൾപ്പെടെ എല്ലാ കാര്യങ്ങളും, ബാങ്കിങ് ഉൾപ്പെടെ എല്ലാം ചെയ്യാൻ സാധിക്കുകയും ചെയ്യുന്ന ഒരു സാഹചര്യമാണ് ഇപ്പോഴുള്ളത്. അപ്പം നമ്മുടെ ഫോട്ടോസ് ഇങ്ങനെ വേറെ ഇപ്പൊ ഒരു തേർഡ് പാർട്ടിക്ക് ഷെയർ ചെയ്യുന്നതിലൂടെ എന്തൊക്കെ തരം ഡേഞ്ചേഴ്സ് ആണ് അല്ലെങ്കിൽ അപകടങ്ങളാണ് അതിലുള്ളത്?
അത് എമി ടച്ച് ചെയ്ത ഒരു ഇഷ്യൂ ശരിക്കും സേഫ് യൂസ് ഓഫ് ടെക്നോളജി ഇഷ്യൂ ആണ്. ഇപ്പൊ നമ്മള് പറഞ്ഞു വരുന്നത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഫ്യൂച്ചറിസ്റ്റിക് ഒതന്റിക്കേഷൻ സിസ്റ്റംസ് എല്ലാം പ്രിഡോമിനന്റ്ലി ബയോമെട്രിക് ഡാറ്റ ഉപയോഗിച്ചായിരിക്കും. ബയോമെട്രിക് ഡാറ്റ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫിംഗർ പ്രിന്റ്സ്, ഫേഷ്യൽ റെക്കഗ്നീഷൻ ഒക്കെ വെച്ചിട്ടാണ് ഈ ഫ്യൂച്ചറിസ്റ്റിക് ഒതന്റിക്കേഷൻ സിസ്റ്റംസ് എല്ലാം ഡിസൈൻ ചെയ്യാൻ പോകുന്നത്. അതിന്റെ പേപ്പേഴ്സൊക്കെ കുറെ മൈക്രോസോഫ്റ്റ് ഇറക്കിയിട്ടുണ്ട്. അതേപോലെ ആപ്പിളും ഇപ്പോൾ ഇംപ്ലിമെന്റ് ചെയ്യാൻ തുടങ്ങിയിട്ടുണ്ട്.
ഫ്യൂച്ചറിസ്റ്റിക് ഒതന്റിക്കേഷൻ സിസ്റ്റംസ് എന്ന് പറയുമ്പോൾ ജിജോ എന്തൊക്കെയാണ് ഉദ്ദേശിക്കുന്നത്?
ഫ്യൂച്ചറിസ്റ്റിക് ഒതന്റിക്കേഷൻ സിസ്റ്റംസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോ നമ്മുടെ ഫേഷ്യൽ ഐഡന്റിറ്റി വെച്ചിട്ട് എനിക്ക് ബാങ്കിലെ ഓൺലൈൻ ഇന്റർനെറ്റ് ട്രാൻസാക്ഷൻ ചെയ്യാനായിട്ടുള്ള ഓതറൈസേഷൻ കിട്ടും. ഇപ്പൊ എന്റെ ഫേഷ്യൽ റെക്കഗ്നീഷൻ വെച്ച് എനിക്ക് ഓൺലൈൻ ബാങ്കിങ് അക്കൗണ്ടിലേക്ക് പോകാൻ പറ്റും. അപ്പോൾ അതിൽ കൂടെ എനിക്ക് ഒതന്റിക്കേറ്റ് ചെയ്ത് എൻ്റെ ട്രാൻസാക്ഷൻസ് നടത്താൻ പറ്റും. അപ്പോൾ അതൊരു ഫ്യൂച്ചറിസ്റ്റിക് ഒതന്റിക്കേഷൻ സിസ്റ്റം ഓൾമോസ്റ്റ് ആ ഒരു സിസ്റ്റമിലേക്ക് നമ്മൾ എത്തിക്കഴിഞ്ഞു. ആ ഒരു സമയത്ത് ഇതിന്റെ ഒരു ടെക്നിക്കൽ ടേമാണ് ബയോമെട്രിക് ഡാറ്റ. ബയോമെട്രിക് ഡാറ്റാസ് എന്ന് പറയുന്നത് ശരിക്കും ഇപ്പൊ നമ്മുടെ ഫിംഗർ പ്രിന്റ്സ് അതൊരു ബയോമെട്രിക് ഡാറ്റയാണ്. അതേപോലെ ഫേഷ്യൽ ഡാറ്റയും അതൊരു ബയോമെട്രിക് ഡാറ്റയായിട്ട് മാറുവാണ്. സോ ഇറ്റ് ഈസ് വെരി ഇമ്പോർട്ടന്റ് ദാറ്റ് വൈ വി യുനോ പുട്ട് ആ ഫോട്ടോഗ്രാഫ്സ് ഇൻ ദ സോഷ്യൽ മീഡിയ ഓർ വി എക്സ്ചേഞ്ച് ഡാറ്റ ത്രൂ ഫേസ് ആപ്പ്. യു ഹാവ് പൊട്ടൻഷ്യൽ റിസ്ക്സ് അസോസിയേറ്റഡ് വിത്ത്. അപ്പൊ ആ കാര്യങ്ങളൊക്കെ നമ്മൾ ആലോചിക്കേണ്ടതാണ്. ടെക്നോളജി മാറിക്കൊണ്ടിരിക്കുകയാണ്. കാര്യം നമ്മൾ 5 വർഷം മുമ്പ് ഉപയോഗിച്ച ടെക്നോളജി അല്ല ഇപ്പോൾ ഉപയോഗിക്കുന്ന. ടെക്നോളജി സഫിസ്റ്റിക്കേറ്റഡ് ആയി മാറുകയാണ്. അതേപോലെ നമ്മുടെ ഐഡന്റിറ്റി യൂസേജ് നമ്മൾ വളരെ കെയർഫുൾ ആയിട്ട് യൂസ് ചെയ്യേണ്ടത് നമ്മുടെ ഒരു റെസ്പോൺസിബിലിറ്റിയാണ്.
ഓക്കെ, ഇപ്പം നമ്മുടെ ഐഡന്റിറ്റി എന്ന് പറയുമ്പോൾ ഇപ്പൊ നമ്മൾ ഫോട്ടോസിനെ കുറിച്ചാണല്ലോ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. അത് ഇപ്പം ബയോമെട്രിക് ഡാറ്റ ഇപ്പൊ പല എയർപോർട്ട്സിലും കളക്ട് ചെയ്യുന്നുണ്ട്, അല്ലെങ്കിൽ നമ്മളൊരു വിസയ്ക്ക് അപേക്ഷിക്കുമ്പോൾ അതിലും അവിടെയും കളക്ട് ചെയ്യുന്നുണ്ട്. പക്ഷെ അതൊക്കെ ഒരു ഗവൺമെന്റ് സിസ്റ്റത്തിന്റെ ഭാഗമായിട്ടാണ്. ഇതൊരു പ്രൈവറ്റ് കമ്പനിക്ക് അത് നമുക്ക് എങ്ങോട്ടാണ് പോകുന്നത് എന്നറിയാത്ത ഒരു പ്രൈവറ്റ് കമ്പനിക്ക് കൊടുക്കുമ്പം ശ്രദ്ധിക്കണം എന്നുള്ളതാണ് ജിജു പറഞ്ഞു വരുന്നത് അല്ലെ. ഇപ്പോ അതിന്റെ വേറെ ഒരു സൈഡ് നോക്കുകയാണെങ്കിൽ ഇപ്പൊ സോഷ്യൽ മീഡിയയിൽ നമ്മൾ എല്ലാവരും ഫോട്ടോസ് ഷെയർ ചെയ്യുന്ന ആൾക്കാരാണ്. ഇപ്പൊ പലതരം ഹാൻഡിൽസ് ഉണ്ട്, ഫേസ്ബുക്ക് ഉണ്ട്, ട്വിറ്റർ ഉണ്ട്, ഇൻസ്റ്റഗ്രാം ഉണ്ട്, അങ്ങനെ പലതും ഉണ്ട്. ഇതില് നമ്മൾ ഫോട്ടോസ് ഇങ്ങനെ പ്രൊസ്യൂസ് ആയിട്ട് ഷെയർ ചെയ്യുമ്പോൾ അതില് എന്തെങ്കിലും അപകടങ്ങളുണ്ടോ?
അപകടങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളിപ്പോ ഫോട്ടോ ഇടുന്ന രീതിയായിരിക്കും. ഇപ്പോ ഇന്റർനെറ്റിൽ കൂടെ തന്നെ നമുക്ക് നമ്മള് ഒരു റിസർച്ച് പേപ്പറിൽ ഞാൻ വായിച്ച റിസർച്ച് പേപ്പറിൽ വന്നത് വി കൻ ബി അബ്യൂസ്ഡ് ഇൻ മോർ ദാൻ 57 ways ആൻഡ് വി കൻ ഹാവ് നെഗറ്റീവ് ഇമ്പാക്ട്സ് ത്രൂ ദ യൂസ് ഓഫ് സൈബർ ഇന്റർനെറ്റ്. സോ യു കൻ ബി അബ്യൂസ്ഡ് ത്രൂ ഇന്റർനെറ്റ് ആസ് വെൽ. സോ പുട്ടിംഗ് ഫോട്ടോസ് ഇൻ ഇന്റർനെറ്റ് കുഡ് ബി വൺ ഡൈമെൻഷൻ ഓഫ് അബ്യൂസ്. But it depends on what kind of photos you put. Photos could be put wherein a person is arguing with somebody, could have reputational damage, social damage, and later a psychological damage. It doesn't always mean that putting a photograph is a huge problem, but it can be taken out of context. So it doesn't mean that putting a photograph is bad, but you will have to assess in what circumstances for what you are putting it, and if that photograph can be taken out of context.
All right. ഇനി നമ്മൾ കുട്ടികളുടെ ഫോട്ടോസ് സോഷ്യൽ മീഡിയയിൽ ഷെയർ ചെയ്യുമ്പോൾ മുതിർന്നവരുടെ പോലെ തന്നെ അല്ലെങ്കിൽ അതിനേക്കാളും കൂടുതൽ ഡേഞ്ചറസ് ആണ് അതെന്ന് കേട്ടിട്ടുണ്ട്. ഇപ്പം എന്താ പറയുക, പക്ഷേ മറ്റൊരു തരത്തിൽ ചിന്തിക്കുകയാണെങ്കിൽ കുട്ടികൾ ഉണ്ടാവുന്നതിന് മുൻപ് തന്നെ അവരുടെ ഡിജിറ്റൽ ഫുട് പ്രിന്റ് സോഷ്യൽ മീഡിയയിൽ അല്ലെങ്കിൽ സൈബർ വേൾഡിൽ ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞു എന്നും പറയുന്നവരുണ്ട്. ഇപ്പം ഞങ്ങളൊരു കുട്ടീനെ ആന്റിസിപ്പേറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്, ഇന്ന ദിവസമാണ് ബർത്ത്, ഡേറ്റ് ഓഫ് ബർത്ത്, കുട്ടി ഉണ്ടാവുമ്പോൾ തന്നെ കുട്ടിയുടെ ഫോട്ടോ ഇടുന്നു, അങ്ങനെയുള്ള എല്ലാം നമ്മൾ കണ്ടുകൊണ്ട് അപ്പൊ ഒരു ചെറിയ ഒരു മനുഷ്യക്കുഞ്ഞ് ഉണ്ടാവുന്നതിന് മുൻപ് തന്നെ എല്ലാം ഒരു ടൈം ലൈനിൽ രേഖപ്പെടുത്തിക്കൊണ്ടിരിക്കുന്ന പോലത്തെ ഒരു സിറ്റുവേഷൻ ആണിപ്പോ. അതിന് എന്തൊക്കെ പ്രശ്നങ്ങളായിരിക്കും, അല്ലെങ്കിൽ പേഴ്സണൽ ഡാറ്റ ത്രെറ്റ്, പേഴ്സണൽ സെക്യൂരിറ്റി ത്രെറ്റ് എന്ന് അതിനോട് ബന്ധപ്പെടുത്തി എന്തൊക്കെ പ്രശ്നങ്ങളാണ് ഉണ്ടാവുന്നത്?
നമ്മളിപ്പോ പിള്ളേരെ ഫോട്ടോ ഇട്ട് കഴിഞ്ഞാൽ പല ഇഷ്യൂസും ഫ്യൂച്ചറിൽ നമ്മൾ ഫേസ് ചെയ്യാൻ പോസിബിലിറ്റി ഉണ്ട്. ഇപ്പൊ ഒരു എക്സാമ്പിൾ ഞാൻ പറയുകയാണെങ്കിൽ, നിങ്ങളൊരു ഫേമസ് പബ്ലിക് ഫിഗറാണ്, ആ നിങ്ങൾക്ക് ഒരു ഇച്ചിരി ഇച്ചിരി കാശുണ്ടെന്ന് ചിലവർക്ക് അറിഞ്ഞു, ക്രിമിനൽസിന് അറിഞ്ഞു കഴിഞ്ഞാൽ അവര് നിങ്ങളെ ടാർഗറ്റ് ചെയ്യും, നിങ്ങളുടെ കുട്ടികളും ടാർഗറ്റ് ചെയ്ത്. ഇപ്പൊ സേ ഫോർ എക്സാമ്പിൾ, ഇഫ് യു ആർ ഗോയിങ് ടു സിംഗപ്പൂർ വിത്ത് യുവർ ഫാമിലി ആൻഡ് ദേ ഗെറ്റ് ടു നോ ദാറ്റ് യു ആർ ഗോയിങ് ടു സിംഗപ്പൂർ ആൻഡ് ദേർ ഇസ് പൊട്ടൻഷ്യൽ ദാറ്റ് വൺസ് യു ഗോ ടു സിംഗപ്പൂർ they have seen your kid along with you and they kidnapped them. There are potentials that these could happen and be planned. If you announce that you're traveling to India via Singapore on this particular day with the family, so there are risks associated to you and your family. You potentially have a risk. It's the same with your kid.
Okay.
And then there are future consequences, like, say for example, you become an interested, publicly interested person, you could potentially have risks associated to kidnapping, safety of your child, there's a digital recognition of your child, and all of that. ശരിക്കും ക്രിമിനൽസ് എന്താ ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ, അവര് നമ്മുടെ ഐഡന്റിറ്റി മാത്രമല്ല സ്റ്റീൽ ചെയ്യണത്, പക്ഷെ അവര് നമ്മളെ ഡിജിറ്റലി പ്രൊഫൈൽ ചെയ്യുവാണ്. അപ്പോ ഈ പ്രൊഫൈലിംഗ് കമ്പനികൾക്കും ചെയ്യാൻ പറ്റും. സോ ദർ ആർ ലാർജ് കോൺസിക്വൻസസ് to common people by exposing themselves to the social media or the digital environment at large.
ഇപ്പോ നമ്മള് ഇങ്ങനെയൊക്കെ പറഞ്ഞാൽ പോലും ഇപ്പൊ നമ്മൾ ഒരു സോഷ്യൽ ആനിമൽ ആണ് മനുഷ്യൻ എന്നുള്ളത് വെച്ചിട്ടിപ്പോൾ നമുക്ക് എല്ലാവർക്കും സോഷ്യൽ മീഡിയ ഹാൻഡിൽസ് ഉണ്ട്, എല്ലാവരും പലരും അങ്ങോട്ടും ഇങ്ങോട്ടും കണക്ട് ചെയ്യാനൊക്കെ ഒത്തിരി ഉപയോഗിക്കുന്ന ഒരു കാര്യമാണ്. അപ്പം ഈ സോഷ്യൽ മീഡിയ ഉള്ള ഈ സൈബർ ലോകത്ത് ഫോട്ടോസ് എല്ലാം ഷെയർ ചെയ്യുമ്പോൾ എന്തൊക്കെ സേഫ്റ്റി പ്രിക്കോഷൻസ് ആണ് നമുക്ക് എടുക്കാൻ സാധിക്കുക?
എനിക്ക് തോന്നുന്ന ഇത് ഫണ്ടമെന്റലി ഒരു ഒരു കാര്യം മനസ്സിലാക്കേണ്ടത് ഐമി ഇവിടെ നമ്മൾ ഇന്റർനെറ്റിൽ ഇടുന്ന കാര്യങ്ങൾ പബ്ലിക്കാണ്, പബ്ലിക്കിൽ ആർക്ക് വേണമെങ്കിലും ഇത് ആക്സസ് ചെയ്യാം എന്നുള്ളൊരു അറിവ് നമുക്ക് ഉണ്ടാവണം. ഇപ്പൊ ഞാൻ ഫേസ്ബുക്കിൽ അപ്ലോഡ് എന്റെ പ്രൊഫൈലിൽ അപ്ലോഡ് ചെയ്തു എന്ന് പറഞ്ഞാലും ഇത് ആക്സസ് ഇത് കാണാനായിട്ട് ആർക്കും വേണമെങ്കിലും പറ്റും, അത് ഡൗൺലോഡ് ചെയ്യാനായിട്ട് ആർക്ക് വേണമെങ്കിലും പറ്റും എന്നുള്ളൊരു ബോധ്യം ഉണ്ടാവണം. ദാറ്റ് ഈസ് ദ ഫസ്റ്റ് ആൻഡ് ഫോർമോസ്റ്റ് തിങ് ബിക്കോസ് നമ്മൾ വെർച്വലി ഈ ഡാറ്റ അപ്ലോഡ് ചെയ്യുമ്പോൾ പല ആൾക്കാരും ഇത് ആലോചിക്കുന്നില്ല. പക്ഷെ അറ്റ് ദ സെയിം ടൈം നമ്മള് നമ്മുടെ പിള്ളേരെ റോട്ടിൽ ഇങ്ങനെ വിടുമ്പോൾ വി ഫിസിക്കലി അണ്ടർസ്റ്റാൻഡ് ദ റിസ്ക്സ് അറൌണ്ട് a physical world, but we don't try to understand that in a virtual world like internet. So what I'm coming to say is a virtual place like internet is as insecure as a public space, a physical place in the world. So okay. It is very important that you understand that environment and have that self awareness because if you have that self awareness then you would know in a physical world you don't speak to strangers even if strangers come to you, you don't speak to them until you really know and you know that they come to you through a trusted source. But in a digital environment you do not understand and know who is coming to you. So there is a risk of getting exposed to criminals in virtual places like internet.
But നമ്മൾ എന്ത് ചെയ്യുമ്പോഴും ആ ഒരു ചിന്തയായിരിക്കണം അതിന്റെ ബേസ് അല്ലേ?
അതെ, നമ്മുടെ ഒരു ചിന്ത എപ്പോഴും നമ്മൾ ഇതൊരു പബ്ലിക് എൻവയറൺമെന്റിലാണ് ഈ കാര്യങ്ങൾ ഇടുന്നത്, ഈ കാര്യങ്ങൾ പറയുന്നത്. അപ്പോ അത് നമ്മളൊരു പബ്ലിക് എൻവയറൺമെന്റിൽ പറയുമ്പോൾ അത്രയും കെയർഫുൾ ആയിട്ട് തന്നെയാണ് നമ്മൾ പറയുന്നത്. ആ ഒരു കൺസിഡറേഷൻ, ആ ഒരു സോഷ്യൽ അവയർനെസ് കൺസിഡർ ചെയ്യേണ്ടതാണ് ഇന്റർനെറ്റില്.
ഓക്കെ, അപ്പൊ താങ്ക് യു ജിജു ഇത്രയും കാര്യങ്ങൾ നമുക്ക് വേണ്ടിയിട്ട് ഷെയർ ചെയ്തതിന്. താങ്ക് യു സോ മച്ച്.
ദാറ്റ്സ് ഓൾ അഡമി, താങ്ക് യു.
ടെൽ us what you think. Rate this podcast on iTunes. It helps other people to find us.